കുമ്മല്ലൂർ മാറാനാഥ ഗോസ്പൽ മിഷൻ ഒരുക്കുന്ന 469-ാമത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശിഷ്യത്വം എന്ന വിഷയത്തിന്റെ 379-ാം ഭാഗത്തെ ആസ്പദമാക്കി ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തിന്റെ 212-ാം ഭാഗമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ക്ലാസുകൾ എടുക്കുന്നത് ബ്രദർ സുനിൽ കുമാർ സി ജി. അന്വേഷണങ്ങൾക്ക് 9447206680. ഈ ക്ലാസുകളുടെ വീഡിയോ, ഓഡിയോ, ഇ ബുക്ക്, PDF എന്നിവ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. www.amintvnetwork.com. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ 999-75980. യൂട്യൂബ് ആമേൻ നെറ്റ്വർക്ക്.
ദൈവത്തിന്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശിഷ്യനും ക്രൂശും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രൂശെടുത്ത് അനുഗമിക്കുക, അതാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14:26-33 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14:26-33 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 33-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗലാത്യലേഖനം 2:20 വാക്യം വായിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ സമ്പൂർണമായി വിട്ടുകൊടുക്കുക, ഭൂമിയിൽ നിന്ന് നാം കടന്നു പോകുന്നത് വരെ അവിടുത്തെ വിശ്വാസത്താൽ നാം ജീവിക്കുക. യേശുക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മിൽ വസിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെയാണ് നാം പുതിയ മനുഷ്യനായി മാറുന്നത്. എഫേസ്യലേഖനം 4:22-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ക്രൂശെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അനുഭവം ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന അനുഭവം, ദിനംതോറും ക്രൂശെടുക്കുന്നതിലൂടെ മാത്രം വെളിപ്പെടുന്ന അനുഭവം, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ വെളിപ്പെടുക. അപ്പോൾ പുതിയ മനുഷ്യൻ്റെ ആ പ്രകടനമാണ് നമ്മിലൂടെ പുറത്തു വരേണ്ടത്. ഇവിടെ ഓർക്കണം, പുതിയ മനുഷ്യൻ എന്താണ് പ്രകടിപ്പിക്കേണ്ടത്, അവനിൽ നിന്ന് എന്താണ് പുറത്ത് കാണേണ്ടത്, എന്താണ് മറ്റുള്ളവർ അവനിൽ നിന്ന് ദർശിക്കേണ്ടത്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ക്രൂശെടുത്ത് നിരന്തരമായി കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിന് ഫലം കായ്ക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതെന്ന ഉത്തമ ബോധ്യം നമുക്ക് ആവശ്യമാണ്. ആ ബോധ്യത്തിലായിരിക്കണം നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ. ഗലാത്യലേഖനം 6:14 എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴെല്ലാ പ്രശംസയും മാനവും മഹത്വമൊക്കെ ക്രൂശിൽ മാത്രമാണ്. എവിടെ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ. എന്താണതിൽ പ്രശംസിക്കാൻ കാരണം? അവിടുന്ന് നിമിത്തമാണ് നാം ലോകത്തിനും ലോകം നമുക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ലോകക്കാരല്ലാതെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ക്രൂശാണ്. ക്രൂശെന്ന് പറയുമ്പോൾ കേവലം കഷ്ടങ്ങളല്ല, ദൈവഹിതത്തിനായി നമ്മെ നാം തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറമായി സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ്. ആ ദൈവഹിതത്തിൽ നാം താൽക്കാലികമായി നോക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടങ്ങൾ കാണും, കഷ്ടങ്ങൾ കാണും, പ്രയാസങ്ങൾ കാണും, പ്രതികൂലങ്ങൾ കാണും, പ്രതിബന്ധങ്ങൾ കാണും ഒക്കെ കണ്ടെന്ന് വരാം. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം യേശുക്രിസ്തു നിമിത്തം നാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ നാമം നിമിത്തം നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ അത് ക്രൂശായിട്ട് മാറുന്നതും അത് പുതുമനുഷ്യൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും. നോക്കുക, ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിന് ഫലം കായ്ക്കാനാണ് നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവൻ നിരന്തരമായി നുഖത്തിൻ്റെ കീഴിലുള്ള പഠനം അവന് ആവശ്യമാണ്. നുഖത്തിൻ കീഴിലുള്ള പഠനം അവനാവശ്യമാണ്. രണ്ടാമതായി, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് വസിക്കുവാനുള്ള മന്ദിരമാണ് തൻ്റെ ശരീരമെന്നും തന്നെ അതിനായിട്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്നും, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ തന്നിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടമാണ് നമ്മെക്കൊണ്ട് നമ്മിലൂടെ ചെയ്യുന്നതെന്നുമുള്ള തിരിച്ചറിവ് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട്, ഈ ലോകത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തിന് ഫലം കായ്ക്കാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അതിൻ്റെ 16 യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇവിടെ എന്തിനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്? ലോകത്തിൻ്റെ ചതിമോഹങ്ങളിൽ വഷളായി നടന്നിരുന്ന പഴയ മനുഷ്യരായിരുന്ന നമ്മളെ ദൈവത്തിന് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം, പുതിയ മനുഷ്യനെ ധരിക്കുവാൻ തക്കവണ്ണം എന്തിന് തിരഞ്ഞെടുത്തു? നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം നാം പോയി നിലനിൽക്കുന്ന ഫലം കായ്ക്കുക, ഒപ്പം അവിടുത്തെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും നമുക്ക് ലഭ്യമാകുക. ഇവിടെ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തെരഞ്ഞെടുത്തു? 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെയും 19-ാമത്തെ വാക്യം, നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ആരല്ല? ലോകം പകയ്ക്കുന്നവരാണ്, ലോകത്തിനുള്ളവരല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. 18-ാമത്തെ വാക്യം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പതിനാലാമത്തെ വാക്യം, യോഹന്നാൻ 17:14, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. 15-ാമത്തെ വാക്യം, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. 16-ാമത്തെ വാക്യം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, വളരെ ഗഹനമായി നാം ഉൾക്കൊള്ളേണ്ടുന്ന, നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടുന്ന ഒരാത്മീയ ചിന്തയാണ് യേശുക്രിസ്തുവിടെ പങ്കുവെക്കുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകക്കാരാകാതെ വണ്ണം, ലോകത്തിനൊത്തവണ്ണം ആകാതെ വണ്ണം, ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? തെരഞ്ഞെടുത്തിരിക്കുന്നു. അതായത്, ഈ ഭൂമിയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ഉപജീവനത്തിനും നിലനിൽപ്പിനും മുന്നോട്ടുള്ള പോക്കിനും ഈ ഭൂമിയിലെ വിഭവങ്ങൾ ആവശ്യമാണ് എന്നിരിക്കലും, അടിസ്ഥാനപരമായി നാം ഈ ലോകത്തിനുള്ളവർ അല്ല എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ചതിമോഹങ്ങളാൽ നമ്മളെ വലച്ചു കളയുവാൻ ശ്രമിക്കുന്ന ലോകത്തിൻ്റെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇത്യാദി ചിന്തകളിൽ നമ്മളെ കുരുക്കി ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് മുതൽ മുടക്കുന്നതിൽ നിന്നും നമ്മളെ ഈ ലോകത്തിലെ ഭൗതിക സുഖസൗകര്യങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും ഒക്കെ നമ്മെക്കൊണ്ട് നിക്ഷേപിച്ച് അതിൽ നമ്മളെ കുരുക്കി കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാകാതെ നമ്മെ ആക്കി തീർക്കുക, അതാണ് ഈ ലോകത്തിൻ്റെ ശക്തിയുടെ ഇഷ്ടം, പിശാചിൻ്റെ ഇഷ്ടം. അത് നമ്മൾ മറന്നു പോകരുത്. ചുരുക്കത്തിൽ, നാം ഈ ലോകത്തിനുള്ളവർ അല്ല എന്നത് നമ്മൾ ഓരോ നിമിഷവും നാം നമ്മോട് തന്നെ ഓർമ്മിപ്പിച്ച് ഉണർത്തേണ്ടത് വളരെ ആവശ്യമാണ്. മറിച്ച്, എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഫലം കായ്ക്കുവാൻ, പോയി നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ. എന്താണ് ആ ഫലം? അത് ആത്മാവിൻ്റെ ഫലമാണ്. അതായത് ക്രിസ്തുയേശു നമ്മിൽ വസിക്കുന്നത് നിമിത്തം നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവികമായ പ്രദർശനമാണ് ആ ഫലം. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ ഇതാണ് ആത്മാവിൻ്റെ ഫലം. അപ്പോൾ നമ്മിൽ നിന്ന് നിലനിൽക്കുന്ന ഫലമായി പുറപ്പെടേണ്ടത് ഈ ഫലമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. എന്നാൽ നേരത്തെ നമ്മിൽ നിന്ന് പുറപ്പെട്ടിരുന്നത് എന്താണ്? അതാണ് ഗലാത്യർ 5:19 മുതൽ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിപ്പെടുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ മുമ്പ് ലോകത്തിൻ്റെ ചതിമോഹങ്ങളാൽ കുടുങ്ങി ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ നിവർത്തിച്ചുകൊണ്ട് ജീവിച്ച നമ്മെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. എന്തിന്? ആത്മാവിൻ്റെ ഫലം കഴിക്കാൻ. ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നമ്മെ ആത്മാവിൻ്റെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു തിരഞ്ഞെടുത്തെങ്കിൽ അതെങ്ങനെ പ്രായോഗികമായി ഫലം കായ്ക്കും? അതും അവിടുന്ന് തന്നെ നമ്മളോട് പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. 4-ാം വാക്യം, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നോക്കണം, ഒരു വള്ളിയിൽ എങ്ങനെ കൊമ്പ് വസിക്കുന്നുവോ അതേപോലെ നാം ക്രിസ്തുവിൽ വസിക്കണം. അങ്ങനെ വസിച്ചിട്ടല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഫലം കായ്ക്കാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ പ്രായോഗികമായ തലം ചതിമോഹങ്ങളാൽ വഷളായിപ്പോയി ആ രീതിയിൽ നടന്നിരുന്ന നമ്മളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി അവിടുത്തെ മക്കളാക്കി അവിടുത്തെ ആത്മാവിനെ നമ്മിൽ തന്നു. ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നാം നിരന്തരം ആത്മാവിന് വിധേയപ്പെടുന്ന അനുഭവം നമ്മളിൽ നിന്നുണ്ടാകുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നാം വള്ളിയിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. പല സമയങ്ങളിൽ ഈ വാക്യത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് നമ്മൾ പറയാറുണ്ട്, കർത്താവേ അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യത്തിനും വേണ്ടി പല കാര്യങ്ങളും നമ്മൾ തന്നെ ഓടി നടന്ന് നമ്മൾ തന്നെ ക്രമീകരിച്ച് ദൈവഹിതമല്ലാത്തതും ദൈവേഷ്ടം അറിയാതെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, കർത്താവേ അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഈ ചെയ്യുന്നതിനെല്ലാം അങ്ങ് കൂടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത് ഒറ്റ വാക്യമാണ്. ആറാമത്തെ വാക്യം ഒറ്റ വാക്യമായിട്ട് എഴുതിയിരിക്കുന്നു. അവിടെ പറയുന്ന കാര്യം അഞ്ചാമത്തെ വാക്യം ഒറ്റ വാക്യമായിട്ട് എഴുതിയിരിക്കുന്നു. അവിടെ പറയുന്ന കാര്യം ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അങ്ങനെ ഒരു കൊമ്പുപോലെ മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട്, അതായത് യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്, പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് സമ്പൂർണ്ണമ പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് ആ നിലയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരുവനിൽ നിന്ന് എന്ത് ചെയ്യും? ഫലം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉള്ള അവസ്ഥയാണ് പറയുന്നത്. അങ്ങനെ ഫലം കായ്ക്കാൻ ക്രിസ്തുവിനെ കൂടാതെ കഴിയുകയില്ല. യേശുക്രിസ്തുവിനെ കൂടാതെ അങ്ങനെ ഫലം കായ്ക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആ കാര്യം ഇവിടെ കർത്താവ് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ക്രിസ്തുവിൽ വസിച്ച് ഫലം കായ്ക്കുക. വീണ്ടും താഴോട്ട് വരുമ്പോൾ ഏഴാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇവിടെ പതിനാറാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, 15:16, എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇത് പറയുമ്പോൾ ഈ ഭാഗം മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് നല്ലതെന്ന് തോന്നുന്ന എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് തരിക, അതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നത്, വരുന്നൊരു ചിന്ത. എന്നാൽ ഇവിടെ 15-ാമത്തെ വാക്യം മുഴുവൻ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച്, കൊമ്പിൽ വള്ളിയിൽ വസിച്ചുകൊണ്ട് കൊമ്പ് ഫലം കായ്ക്കുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ വള്ളിയിൽ നിന്നുള്ള ഊർജം ലഭിച്ചുകൊണ്ടാണ് കൊമ്പ് ഫലം കായ്ക്കുന്നത്. അപ്പോഴീ വള്ളിയുടെ തനതു സ്വഭാവമാണ് കൊമ്പ് പ്രകടിപ്പിക്കുന്നത്. ആ നിലയിൽ ഈ വള്ളിയിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുക, അതായത് യേശുക്രിസ്തു സാക്ഷാൽ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഏത് രീതിയിൽ പ്രവർത്തിക്കുമോ, അവിടുന്ന് എന്ത് ചെയ്യുമോ, അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ലഭ്യമാക്കുക, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 15:7 വരുമ്പോൾ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. 8-ാമത്തെ വാക്യം കണ്ടോ, അതെന്താണ് കിട്ടുന്നത്? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഈ വളരെ ഫലം കായ്ക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ഫലം കായ്ക്കുന്നതിൽ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? ആ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യുക? ഇച്ഛിച്ചുകൊണ്ട് അതിനായിട്ടാണ് അപേക്ഷിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഫലം കായ്ക്കുവാൻ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആ രീതിയിൽ ഫലം കായ്ക്കുവാൻ നമ്മൾ ക്രിസ്തുവിൽ വസിച്ചേ മതിയാകൂ. അതാണ് ഇവിടെ യേശുക്രിസ്തു നമ്മളോട് പറയുന്ന കാര്യം. ഇത് നമ്മൾ അതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവെഴുത്തിലെല്ലാം നമ്മൾ കാണുന്നതാ. 1 പത്രോസ് 2:9 വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. 10-ാമത്തെ വാക്യം, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. നേരത്തെ ഈ ലോകത്തിൽ ലോകത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ജനമായി ജീവിച്ചിരുന്ന നമ്മെ അവിടെ നിന്ന് വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ ജനമാക്കി, കരുണ തന്നു, സ്വന്തം ജനമാക്കി. എന്തിനാണ്? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക. ഓർക്കണം, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ്റെ ദൗത്യം, ഒരേ ഒരു ദൗത്യം എന്താണ്? നമ്മെ അന്ധകാരത്തിൽ നിന്ന് അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക. അതാണ് ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഘോഷിക്കുക എന്ന് പറയുമ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏതർത്ഥത്തിലും അതിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളിൽ നിന്ന് പുറപ്പെടുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു 2:10, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ട ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ നമ്മളെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ നാം ഏത് ഫലമാണ്, എവിടെയാണ്, എപ്പോഴാണ് കായ്ക്കേണ്ടത് എന്നുള്ളത് മുന്നൊരുക്കിയിരിക്കുകയാണ്. ആ ഫലമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്. അതാണ് ക്രിസ്തുയേശുവിലൂടെ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടുന്ന സൽപ്രവൃത്തികൾ. ഇതിനായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്തുഭക്തൻ ഒന്നാമതവൻ തിരിച്ചറിയണം, അവൻ നിരന്തരമായി നുകമേറ്റുകൊണ്ട് അവൻ പഠിക്കണം. യേശുക്രിസ്തു സൗമ്യതയും താഴ്മയുമുള്ളവനായി നമ്മളെ ഉൾക്കൊണ്ട് നമ്മളെ സ്വീകരിച്ച് അവിടുത്തെ ദാസന്മാരും അവിടുത്തെ ശിഷ്യന്മാരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർത്തതുപോലെ നാമും അനേകരെ കൃപയിലേക്ക് നയിക്കുവാൻ നാം അവിടുത്തെ ശിഷ്യന്മാരാകുക. 2-ാമതായി, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം മന്ദിരമാണെന്നും നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുയേശുവിൽ ഫലം കായ്ക്കുവാനാണ്. അപ്പോൾ ഈ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി തീരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നാം ലോകക്കാരല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ക്രിസ്തുയേശുവിന് ഫലം കായ്ക്കുന്നവരായി നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല സാക്ഷ്യമുള്ളവരായി കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്ന ആ സൽഫലങ്ങളെ വെളിപ്പെടുത്തി ആത്മാവിൻ്റെ ഫലം കായ്ച്ച് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, അനേകർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമായി നാം മാറട്ടെ. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
എയ്മൻ ടിവി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ്.
ഞങ്ങളുടെ വിലാസം: മാറാനാഥ ഗോസ്ബൽ മിനിസ്ട്രീസ്, മാറാങ്കുഴി, കുമ്മല്ലൂർ PO, കൊല്ലം 691573. അന്വേഷണങ്ങൾക്ക് 9447206680.